الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أعوذ بالله السميع العليم من الشيطان الرجيم. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. صدق الله العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഖുർആൻ പഠനം സാലിഹായ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. 165 ആയത്തുകളാണ് നമ്മൾ ഇതിനകം പഠിച്ചത്. ഇന്നലെ അള്ളാഹുവിന്റെ ഏകത്വം വ്യക്തമാക്കിയതിനു ശേഷം അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെയും പരമാധികാരത്തിന്റെയും നിദർശനങ്ങളായ പ്രാപഞ്ചിക തെളിവുകൾ വിശദീകരിച്ചതിനും ശേഷം ആ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന നിർദ്ദേശമായിരുന്നു വിശുദ്ധ ഖുർആൻ കഴിഞ്ഞ ആയത്തിൽ നൽകിയത്. ജനങ്ങളിൽ ചില ആളുകൾ അങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായിട്ടുണ്ട്. അവർ ചെയ്യുന്ന തിന്മയുടെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും അവരെത്തിപ്പെടുന്നത് നരകത്തിലാണ് എന്ന് തെരിയപ്പെടുത്തുകയും ചെയ്തിരിക്കും. ഇത് യറൗനൽ അദാബ അന്നൽ ഖുവത്ത ലില്ലാഹി ജമിയ വഅന്നല്ലാഹ ശദീദുൽ അദാബ്. എല്ലാ പരമാധികാരവും ശക്തിയും അള്ളാഹുവിനാണെന്ന് അവർ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം. ആ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടം വരും. അങ്ങനെ ഈ ശിർക്ക് ചെയ്ത ആളുകൾ നാളെ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരാകും എന്ന് വിശദീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ആയത്തുകളിൽ ചെയ്തത്. ഇനി ആ പരലോകത്ത് അവിടെ നടക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ വ്യക്തമാക്കുകയാണ്, അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളെ വ്യക്തമാക്കുകയാണ് ഇനിയുള്ള രണ്ടായത്. ഈ ബഹുദൈവ വിശ്വാസികളും അള്ളാഹുവിൽ ശിർക്ക് ചെയ്ത ആളുകളും അവരുടെ നേതാക്കന്മാരും ഒക്കെ ഒത്തുകൂടുന്ന നരകം അല്ലെങ്കിൽ മഹ്ശറ, അവിടെ വെച്ച് നടക്കുന്ന ഒരവസ്ഥ എന്തായിരിക്കും എന്നാണ് അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത്. ഇത് തബറല്ലദീന തബഊ വറഉല്ലദാബ വതഖത്തഅത് ബിഹിമുല്ലസ്ബാബ് വഖാലല്ലദീന തബഊ ലൗ അന്നലനാ കറതം ഫനതബറഅ മിൻഹും കമാ തബറഅഹു മിന്നാ കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം വമാഹും ബിഖാരിജീന മിനന്നാർ. ഇത് തബറ അല്ലദീന തബഊ, ഇത് തബറ ഒഴിഞ്ഞു മാറുമ്പോൾ, ഒഴിഞ്ഞു മാറുമ്പോൾ, അല്ലദീന തബഊ പിന്തുടരപ്പെട്ടവർ ഒഴിഞ്ഞു മാറുമ്പോൾ, മിനല്ലദീന തബഊ പിന്തുടർന്നവരിൽ നിന്ന് പിന്തുടരപ്പെട്ടവർ പിന്തിരിഞ്ഞു മാറുമ്പോൾ, പിന്തുടരപ്പെട്ടവർ നേതാക്കന്മാർ, പിന്തുടർന്നവർ നീതന്മാർ അനുയായികൾ. അപ്പോ ഇത് തബറ അല്ലദീന തബഊ പിന്തുടരപ്പെട്ട നേതാക്കന്മാർ പിന്തിരിഞ്ഞു കളയുമ്പോൾ, അവര് ഒഴിഞ്ഞു മാറുമ്പോൾ, മിനല്ലദീന തബഊ പിന്തുടർന്ന അനുയായികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ, ശിക്ഷയെ അവർ കണ്ടുമുട്ടുകയും ചെയ്താൽ, ഒത്തക്കത്താത്ത് അറ്റുപോവുകയും ചെയ്താൽ, ബിഹിം അവരോടുള്ള അൽ അസ്ബാബ് ബന്ധങ്ങൾ, അവരോടുള്ള ബന്ധങ്ങൾ അറ്റുപോവുകയും ശിക്ഷയെ കണ്ടുമുട്ടുകയും ചെയ്താൽ, ഇപ്പൊ ശിക്ഷയെ കണ്ടുമുട്ടുന്നു, ആ നേതാക്കന്മാരും നീതന്മാരും തമ്മിലുള്ള ബന്ധങ്ങൾ അറ്റുപോകുമ്പോൾ ആ നേതാക്കന്മാർ തങ്ങളുടെ അനുയായികളോട് ഒഴിഞ്ഞു മാറുന്ന ആ ഒരു സന്ദർഭം. ഇത് തബറ അല്ലദീനത്തുബിഊ, പിന്തുടരപ്പെട്ടവർ ഒഴിഞ്ഞു മാറുമ്പോൾ, മിനല്ലദീനത്തബഊ, പിന്തുടർന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ, വറഔല്ലദാബ, ശിക്ഷയെ കാണുകയും ചെയ്താൽ, വതഖത്താത് ബിഹിമുൽ അസ്ബാബ്, അവരുമായുള്ള അസ്ബാബ് ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയും ചെയ്താൽ, പരലോകത്ത് എത്തുമ്പോ നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ് അവിടെ ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോ തന്നെ അള്ളാഹു തആല നമ്മളോട് ചോദിക്ക, ഒരക്കത് ജിത്തുമൂന ഫുറാദ, ഒറ്റക്കാണല്ലേ വരവുന്ന. എല്ലാവരും നഫ്സി നഫ്സി, അവരവരുടെ കാര്യമായിട്ടായിരിക്കും. ദുനിയാവിലെ ശിർക്കിനും ഈ അള്ളാഹുവിന് വിരുദ്ധമായ കുഫറിനുമൊക്കെ നേതൃത്വം കൊടുത്തവരും അതനുസരിച്ച് പോയ ആളുകളും വലിയ കൂട്ടുകെട്ടും വലിയ ബന്ധങ്ങളുമായിരുന്നു. പക്ഷെ പരലോകത്തെത്തുമ്പോ ഈ ബന്ധങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പലപ്പോഴും ആളുകളെ തെറ്റിലേക്ക് നയിച്ചത് പുരോഹിതന്മാരും നേതാക്കന്മാരും ഒക്കെ ആയ ആളുകളാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആനി സന്ദേശവുമായി വരുമ്പോൾ അതിനെ അഹ്ലി കിതാബുകളിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തുന്നത്, അവരെ ആ സത്യസന്ദേശത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് ഒരു പരിധിവരെ അവരുടെ പുരോഹിതന്മാരും അവരുടെ മതനേതാക്കന്മാരുമായ ആളുകളായിരുന്നു. അവര് പറയുന്നതിനനുസരിച്ച് തുള്ളിക്കൊടുക്കുകയായിരുന്നു ഈ ആളുകളൊക്കെയും ചെയ്ത്. അതാണല്ലോ നമുക്കറിയാം, പൂർവവേദ ഗ്രന്ഥങ്ങളിലെ ആളുകള് അവര് പലപ്പോഴും അവരുടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും റബ്ബുകളാക്കി എന്നാണ് വിശുദ്ധ ഖുർആൻ. ഇത്തഹദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിന്ദൂനില്ല, അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കി മാറ്റി. അദീബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ചോദിക്കണം, അങ്ങനെ റബ്ബുകളാക്കാറില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തോട് ചോദിച്ചു, അവർ പറയുന്നത് ഹലാലിന്റെയും ഹറാമിന്റെയും മാനദണ്ഡമായി സ്വീകരിക്കാറുണ്ടോ? അവര് പറഞ്ഞ ഹലാല്, അവര് പറഞ്ഞ ഹറാം, അങ്ങനെ ഉണ്ട്. ആ അത് തന്നെയാണ് അവരെ റബ്ബാക്കുക എന്ന് പറഞ്ഞാൽ. ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅക്കുലൂന അംവാല അന്നാസ് ബിൽ ബാത്തിലി വയസുദ്ദൂന അൻ സബീലില്ല. പുരോഹിതന്മാരിലും പാതിരിമാരിലും പെട്ട ഒട്ടേറെ ആളുകളുണ്ട്, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി പുലുങ്ങുകയും ദൈവിക സരണിയിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഈ നേതാക്കന്മാരാണ് ഇവരൊക്കെ തെറ്റായ വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരുന്നത്, എന്നും എപ്പോഴും ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. വലിയൊരു ജനവിഭാഗവും തിന്മയുടെ ഭാഗത്തേക്ക് നീങ്ങുന്നത് അവരുടെ മുന്നിൽ നടക്കുന്ന കുറെ നേതാക്കന്മാർ അവരെ തെളിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ പരലോകത്തെത്തുമ്പോ ഈ നേതാക്കന്മാരുടെ ഒരു പിന്തുണ ഉണ്ടാവും. ഇവർക്ക് ചാകാനും ഇവർക്ക് വേണ്ടി മരിക്കാനൊക്കെ ദുനിയാവിൽ നടന്ന അനുയായികളെ പരലോകത്തെത്തുമ്പോൾ പരിപൂർണമായും അവര് ഒഴിവാക്കുകയാണ്. ആ നേതാക്കന്മാര് ഞങ്ങളൊറ്റക്കാണ്, അവരും ഒറ്റക്ക ഒറ്റക്കാണ്, ഈ അനുയായികളുടെ ഒരു കാര്യം അവര് ഏറ്റെടുക്കുന്നില്ല. അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ അടുത്ത ആയത്തുകൾ കൂടുതൽ മനസ്സിലാവും. كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. وقال الذين اتبعوا പിൻപറ്റിയവര് പറയും, ആ അനുയായികളായ ആളുകൾ അവിടെ വെച്ച് പറയും, ലൗ അന്ന ലന കറത്തൻ, ഞങ്ങൾക്കൊരവസരം ഉണ്ടായിരുന്നെങ്കിൽ, ലൗ അന്ന ലന കറത്തൻ, ഞങ്ങൾക്കൊരവസരം കിട്ടിയിരുന്നെങ്കിൽ, ഞങ്ങൾ അവരെ അവരെ ഞങ്ങളും കൈവിടുമായിരുന്നു. കമാ തബറഊ മിന്ന, ഇപ്പോൾ ഞങ്ങളെ അവർ കൈവിട്ടതുപോലെ. ഇനിയൊരവസരം കിട്ടിയായിരുന്നെങ്കിൽ, ദുനിയാവിലെ അവസരം കിട്ടുകയാണെങ്കിൽ, ഇവരിപ്പോ ഈ പരലോകത്ത് വെച്ച് ഞങ്ങളെ കൈവിട്ടതുപോലെ ഞങ്ങൾ അവരെ കൈവിടുമായിരുന്നു. കദാലിക്ക, അപ്രകാരം, യുരീഹുമുല്ലാഹ്, അള്ളാഹു അവരെ കാണിക്കും, അമാലഹും അവരുടെ കർമ്മങ്ങളെ, ഹസറാത്തിൻ, ദുഃഖകരമാക്കി, ഖേദഹേതുവാക്കി, വിഷമകരമാക്കി മാറ്റും. അലൈഹിം, അവർക്ക്, ഒമാഹും, അവരല്ല ബിഹാരിജീരമിനൻ, നരകത്തിൽ നിന്ന് പുറത്തു പോകുന്നവരല്ല അവര്. അർത്ഥം നോക്കൊന്നും കൂടി. വക്കാലല്ലതീനത്തബഊ, പിന്തുടർന്ന അനുയായികൾ പറയും, ലൗ അന്നലന കറത്തൻ, ഞങ്ങൾക്കൊരവസരം ഉണ്ടായിരുന്നെങ്കിൽ, ഫനതബറഅമിൻഹും, ഞങ്ങൾ അവരെ കൈയൊഴിക്കുമായിരുന്നു, കൈവിടുമായിരുന്നു, കമാ തബറഉ മിന്ന, അവർ ഞങ്ങളെ കൈവിട്ടതുപോലെ, കദാലിക അപ്രകാരം, യുരീഹുമുല്ലാഹു അഅമാലഹും, അല്ലാഹു അവരുടെ കർമ്മങ്ങളെ അവർക്ക് കാണിക്കും, ഹസറാത്തിൻ, നഷ്ടകരമായിട്ട് കാണിച്ചു കൊടുക്കും, ഖേദകരമാക്കി കാണിച്ചു കൊടുക്കും അലൈഹിം അവർക്ക്. ഒമാഹും, അവരല്ല ബിഹാരിജീര മിനൻ നാർ, നരകത്തിൽ നിന്ന് പുറത്തു പോകുന്നവരല്ല. ഈ അനുയായികള് അവരെ നേതാക്കന്മാരൊക്കെ കൈയൊഴിച്ചാലും ആ അനുയായികൾ അവിടെ വെച്ചിട്ട് വിലപിക്കുകയാണ്. അത്രയും അരിശവും വിരോധത്തോടു കൂടി അവർ പറയാണ്, ഇപ്പൊ ഈ നേതാക്കന്മാർ ഞങ്ങളെ കൈയൊഴിച്ചല്ലോ, ദുനിയാവിന് ഞങ്ങൾക്ക് ഒരു അവസരവും കൂടി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇവരെ കൈയൊഴിക്കുമായിരുന്നു. അപ്പൊ അത് അവിടെ വെച്ചിട്ട് അള്ളാഹു താല അവരെ ഈ ദുനിയാവിൽ ഈ ചെയ്ത ഈ നേതാക്കന്മാരെ അനുസരിച്ച ഈ പ്രക്രിയ എത്ര മാത്രം വിഷമ തെറ്റായിരുന്നു, ദുഃഖകരമായിരുന്നു എന്നത് അവിടെ കാണിച്ചു കൊടുക്കണം. പക്ഷെ മറ്റൊരവസരം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് നരകത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയില്ല. ലാസ്റ്റ് ചാൻസ് തന്നെയാണിത്, ഒരൊറ്റ ചാൻസേ ഉള്ളൂ. ഇനി മറ്റൊരവസരത്തിലേക്ക് നമുക്ക് പിന്നീട് വന്നിട്ട് മറ്റൊരു പരീക്ഷ എഴുതാനോ മറ്റൊരു അവസരം ലഭിക്കാനോ ഇല്ല. അങ്ങനെ ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ നേരത്തെ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. നിരവധി സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഇതുപോലെ ആളുകൾ വിലപിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്കൊരു അവസരം തന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു നോക്കും. പലൗത്തറാ ഇതിൽ മുജിരി മൂലനാക്കി സൂർഹിം റപ്പിഹിം കുറ്റവാളികൾ ഇങ്ങനെ തലകുനിച്ച് റബ്ബിന്റെ മുമ്പിൽ നിൽക്കണം നിൽക്കുകയൊന്ന് കാണേണ്ട തന്നെയാണ്. അവരവിടുന്ന് പറയും, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ മനസ്സിലാക്കി, ഒക്കെ കഴിഞ്ഞു, ഇനി ഞങ്ങൾക്കൊരവസരം ലഭിക്കാൻ ഞങ്ങള് സൽക്കർമ്മങ്ങൾ ചെയ്യും, ഞങ്ങൾ ശരിക്കും സൽക്കർമ്മങ്ങൾ ചെയ്യാം, ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ഒരു അവസരമില്ല. പക്ഷെ ഇവിടെ ഈ നേതാക്കന്മാരെ മുഴുവൻ അനുയായികൾ തള്ളിക്കളയും. അതുകൊണ്ട് നേതാക്കന്മാർ തെറ്റായ വഴിക്ക് നയിക്കുമ്പോൾ അതിനനുസരിച്ച് നിന്നുകൊടുക്കുകയോ അതിനനുസരിച്ച് രൂപപ്പെട്ടു കൊടുക്കുകയോ അല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം ആ അന്ത്യനാളിൽ തങ്ങളെ ഈ നേതാക്കന്മാര് തള്ളിക്കളയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ നീക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. പരലോകത്ത് നമ്മൾ എത്തുമ്പോ വളരെ കൃത്യമാണ്. നേതാക്കന്മാര് എല്ലാവരും ആ നേതാക്കന്മാരെയൊക്കെ അനുയായികള് തള്ളിപ്പറയുക മാത്രമല്ല അവരുടെ അനുസരിച്ച് പോയതിന്റെ ഖേദ പ്രകടനമായിരിക്കും അവിടെ നോക്കുക. റബ്ബന ആതിഹിം ലൗഫൈ മിനൽ അദാബ് വലഅൻഹും ലാനൻ കബീറാ. വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയാം, വക്കാലു അവർ പറയും, റബ്ബന ഞങ്ങളുടെ നാഥ, ഇന്നാത്തവന സാദത്തന, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ അനുസരിച്ചു, വക്കുബറാന ഞങ്ങളുടെ പ്രമുഖരെയും നേതാക്കന്മാരെയൊക്കെ ഞങ്ങൾ അനുസരിച്ചു, വല്ലൂന അങ്ങനെ ഞങ്ങൾ വഴിപിളച്ചു പോയി, അസ്സബീല വഴിപിളച്ചു പോയി, ഞങ്ങൾ ആ നേതാക്കന്മാരെ അനുസരിച്ച് ഞങ്ങൾ വഴിപിളച്ചു പോയി. റബ്ബന ആതിഹിം ദോഫൈനി മിനൽ അദാബ്, അതുകൊണ്ട് അള്ളാഹു അവർക്ക് ഇനി ഇരട്ടി ശിക്ഷ കൊടുക്കണമേ, അവരെ ശപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന. കാരണം അന്ധമായിട്ട് ഈ നേതാക്കന്മാരെ അങ്ങ് അനുസരിച്ച് പോവുകയാണ്. അവര് ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ശിർക്ക് ചെയ്യും, അവർ വിദ്ഗത്ത് ചെയ്യാൻ പറഞ്ഞാൽ വിദ്ഗത്ത് ചെയ്യും. വളരെ കൃത്യമായി വേദഗ്രന്ഥങ്ങളിലൊക്കെയും സത്യം വ്യക്തമാക്കിയിട്ടും അതെന്താണെന്ന് മനസ്സിലാക്കാതെ, അതെന്താണെന്നറിയാതെ, എന്താണോ തന്റെ നേതാവ് പറഞ്ഞ അതിനനുസരിച്ച് തുള്ളിക്കൊടുത്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ ആളുകൾ ചെയ്തത്. അവിടെ കിടന്നിട്ട് വിലപിക്കുകയാണ്. ഇത് അഹ്ലി കിതാബുകാരുമായി ചേർത്താണ് പറഞ്ഞെങ്കിലും നിലവിലുള്ള മുസ്ലിം സമൂഹവും ഇത് ഒരുപാട് കാര്യം ചിന്തിക്കേണ്ടതാണ്. കാര്യങ്ങൾ വ്യക്തമായി വിശുദ്ധ ഖുർആനകത്തും ഹദീസിനകത്തും കൃത്യമായി പറഞ്ഞിരിക്കെ നമ്മളെ തെറ്റായ വഴിക്ക് നയിക്കുന്ന പുരോഹിതന്മാരുടെയും പണ്ഡിതന്മാരുടെയും പിന്നാലെ പോകുന്നിടത്ത് സൂക്ഷിക്കണം. ആരും നമ്മളെ പരലോകത്ത് കാക്കാനുണ്ടാവില്ല, രക്ഷിക്കാനുണ്ടാവില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഉദാഹരണം, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലത്ത് വളരെ കൃത്യമായി പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മാത്രല്ല വിശുദ്ധ ഖുർആൻ ഒരുപാട് പ്രാർത്ഥന, ഇപ്പൊ നമ്മളെന്നെ എത്ര പ്രാർത്ഥന, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനകളൊക്കെ പഠിച്ചില്ലേ, ആ പ്രാർത്ഥനകളിലൊക്കെ റബ്ബന 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. മാത്രല്ല അള്ളാഹു അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരും അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു വിളി കേൾക്കുന്നുണ്ട് എങ്കിൽ പിന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യകതയും ഇല്ല. നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഒക്കെ ശരിയാ. പക്ഷെ എന്നാലും ചില പുരോഹിത പണ്ഡിതന്മാര് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാ ഖുർആനകത്ത് എന്താ പറയുന്നത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കൊടുക്കുമ്പോ ചില ആളുകൾ പറയാറ് അതൊക്കെ നമുക്കറിയണം നമ്മുടെ ഉസ്താദ് അത് അല്ലാത്തവരും വിളിച്ച് എന്നോരൊക്കെ വിളിച്ചും പറയാം പ്രാർത്ഥിക്കാം നേർച്ചയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഈ ആ നേതാവ് ഇവരെ പരലോകത്ത് രക്ഷിക്കാനുണ്ടാവില്ല. ഗുരുതരമായി ശിർക്ക് ചെയ്യുമ്പോ അവിടെ കിടന്നിട്ട് ആ ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെടുമ്പോ ഒറ്റക്ക് നിന്നിട്ട് പിന്നെ അവിടെ ഇവരെ ശപിച്ചിട്ടൊരു കാര്യമില്ല. അതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അല്ലാഹു യൗമൈദിം ബഅളുഹും ലിബഅളിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖി. അന്ന് ഇവിടുത്തെ ആത്മമിത്രങ്ങളായ ആളുകൾ ചാവാനും കൊല്ലാനും മരിക്കാനും ഒക്കെ തയ്യാറായ എന്ത് പണവും വാരിക്കോരി കൊടുക്കുന്ന ഈ ആത്മമിത്രങ്ങളായ ആ നേതാക്കന്മാരും അനുയായികളൊക്കെ ഉണ്ടല്ലോ ആ ബന്ധം, അവിടെ എത്തുമ്പോൾ ബഅളുഹും ലിബഅളിൻ അദുവ്വുൻ അവർ പരസ്പരം ശത്രുക്കളായിരിക്കും. അവർ പരസ്പരം അവിടെ ശത്രുക്കളായിരിക്കും. അതുകൊണ്ട് ആ ശത്രുക്കളെ ആയി മാറുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരാളെ വെറുതെ അന്ധമായി പിൻപറ്റുകയല്ല വേണ്ടത്, പകരം സത്യത്തെയും കാര്യങ്ങളെയും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അഖിൽ കിതാബുകാർ ഇവിടെ ഖുർആൻ ഉപദേശിക്കുന്നത് നിങ്ങളുടെ പുരോഹിതന്മാരും പാതിരിമാരും പറഞ്ഞ് കേട്ടിട്ടല്ല നിങ്ങൾ പോക്കേണ്ടത്, നിങ്ങളുടെ വേദഗ്രന്ഥത്തിനകത്ത് തന്നെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പ്രവാചകൻ കൊണ്ടുവന്ന വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനങ്ങൾ പരിശോധിക്കുക, സത്യത്തിലേക്ക് വരിക. നിങ്ങളെ പിന്തുണക്കാൻ പരലോകത്ത് ഈ പുരോഹിത വർഗം ഉണ്ടാവുക ഇല്ല. അവർ നിങ്ങളെ തള്ളിക്കളയുന്ന ദിവസമായിരിക്കും അത് എന്ന് വളരെ അവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അടുത്ത ആയത്തിലേക്ക് നമുക്ക് യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ ولا تتبعوا خطوات الشيطان انه لكم عدو مبين يا ايها الناس يا മനുഷ്യരെ ജനങ്ങളെ കുലൂ നിങ്ങൾ ഭക്ഷിക്കുക مما في الارض ഭൂമിയിലുള്ളതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക ഹലാലൻ അനുവദനീയമായവ ത്വയ്യിബൻ ഉത്തമമായവയും വലാ തത്തവ്യവും നിങ്ങൾ പിന്തുടരരുത് ഖുത്വാത്തി ശൈത്താൻ പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത് ഇന്നഹോ നിശ്ചയമായും അവല്ല നിങ്ങൾക്ക് അതുപ്പുൻ ശത്രുവാണ് മുബീൻ വ്യക്തമായ ശത്രുവാണ് എന്നോട് നോക്കർത്ഥം യാ അയ്യുഹന്നാസ് ഏ ജനങ്ങളെ കുലൂ നിങ്ങൾ ഭക്ഷിക്കുക മിമ്മാ ഫിൽ അർളി ഭൂമിയിലുള്ളതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. ഞാൻ മുസാഫിൽ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നാ മതി, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ചാരി കിടക്കിയതാക്കിയൊന്നുമില്ല ചെയ്യണം, മുസാഫും കൂടി നോക്കും. സ്ത്രീകളെ അടുക്കളയിൽ പണിയെടുക്കണ്ട, എന്നാലും കുറച്ചൊരു 10-45 മിനിറ്റൊക്കെ നമ്മളെന്ത് ചെയ്യണം, കുറെ പഠിക്കാനുള്ള ആൾക്കാരൊന്നും ഇരിക്കാൻ പറ്റിയാൽ തിരക്കടില്ല എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ മുസാഫിൽ നോക്കുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കുക, പറ്റാത്തവർ പിന്നെ നോക്കിയാലും മതി കേട്ടോ. നോക്കാം, നോക്കൂ. കുലൂ മിമ്മാ ഫിൽ അർളി ഭൂമിയിലുള്ളതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക ഹലാലൻ അനുവദനീയമായവ ഉത്തമമായവ വലാ തത്തവ്യോ നിങ്ങൾ പിന്തുടരരുത് ഹുത്തുവാത്ത് ശൈത്താൻ ഹുത്തുവത്ത് അതിന്റെ ബഹുവചനാണ് ഹുത്തുവാത്ത് കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത് അശൈത്താൻ പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത് ഇന്നഹോ നിശ്ചയമായും അവൻ ആര് ആ പിശാജ് ലക്കും നിങ്ങൾക്ക് അത് മുബീൻ വ്യക്തമായ ശത്രുവാണ്. അടുത്ത ആയത്തും കൂടി ഒന്നിച്ച് പറയുമ്പോ മനസ്സിലാവും. ഇന്നമായ ഉമുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ഷാഇ വ അൻതഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. ഇന്നമാ എന്ന് പറഞ്ഞാൽ മാത്രമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അത് മറ്റൊക്കെ കൂടി പറയുമ്പോൾ അതിന്റെ അർത്ഥം പൂർത്തിയാവുള്ളൂ. ഇന്നമാ മാത്രമാണ്, ഇത് മാത്രമാണ്. യഉമുറുക്കും അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ബിസ്സൂഇ ചീത്തയായതും അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചീത്തയായത് മാത്രമാണ്. വൽ ഫഹ്ഷാഇ മ്ലേച്ഛമായത് വ അൻതഖൂലു നിങ്ങൾ പറയാനും അലല്ലാഹി അല്ലാഹുവിന്റെ പേരിൽ മാ ലാ തഅലമൂൻ നിങ്ങൾക്കറിയാത്തത് പറയുന്നതിനും വേണ്ടി മാത്രമാണിത്. ഒന്നുകൂടി നോക്കുക, ഇന്നമാ യഉമുറുക്കും, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്, ഇന്നമാ മാത്രമാണ് യഉമുറുക്കും, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. ബിസ്സൂഇ, സൂഇ എന്ന് പറഞ്ഞാല് ചീത്ത എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കാറ്, എന്ന് പറഞ്ഞാല് തിന്മ ചീത്തയായ കാര്യങ്ങൾ എന്ന അർത്ഥത്തിലാണ്. പല വളരെ വിശാലമായ അർത്ഥം അതിനുണ്ട് എന്നാണ് പറയാറ്. സൂൽ ഹല്ല് എന്ന് പറഞ്ഞാല് ഹല്ല് ഒരു ഭാഗ്യം, സൂൽ ഹല്ല് എന്നാ നിർഭാഗ്യം എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ഹിഫുല് മനപ്പാടം, സൂൽ ഹിഫുല് എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറവ്, ഓർമ്മക്കുറവ് എന്നുള്ള അർത്ഥത്തിൽ പറയാറ്. എന്ന് പറഞ്ഞാല് തെറ്റുകുറ്റങ്ങള്, തിന്മകള്, തെറ്റുകള് എന്ന അർത്ഥത്തിലാണ് സൂ എന്ന പദം പ്രയോഗിക്കാറ്. ഫഹ്ഷാ എന്ന് പറഞ്ഞാൽ ഇവിടെ മേച്ചെന്നാണ് ഞാൻ അർത്ഥം പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം ആഭാസം, അതേപോലെ വഷളത്തരം, വഷള്, അതേപോലെ അസഭ്യം, അതേപോലെ നീചമായ പ്രവൃത്തികൾ, ഇതിനൊക്കെയാണ് ഫഹ്ഷാ എന്ന് പറയുക. അപ്പോ ഈ യഥാർത്ഥത്തിൽ ഈ പിശാജ് നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചീത്തയും വഷളായതുമായ കാര്യങ്ങളാണ്. മാത്രല്ല വാൻ തക്കൂലു അലല്ലാഹി മാലാ താലമു, വാൻ തക്കൂലു അലല്ലാഹി, അള്ളാഹുവിന്റെ മേൽ പറയാൻ വേണ്ടിയാണ്. ശരിക്കും അവിടെ പറയുക എന്നാണെങ്കിലും അതിനെ ഒരു വിശദീകരണം പറയാറ്, ഇഫ്തറാ കെട്ടിച്ചമക്ക, അള്ളാഹിന്റെ മേല് ആരോപിക്കാൻ വേണ്ടി, അലല്ലാഹി മാലാ താലമു, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പോലും അള്ളാഹുവിന്റെ മേൽ ആരോപിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പിശാജ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള നിങ്ങളുടെ ബദ്ധ ശത്രുവായ പിശാജിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. അല്ലയോ മനുഷ്യരെ, ഉത്തമമായതും അനുവദനീയമായതുമായതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയം ഇവിടെ വരാൻ കാരണം, യഥാ അള്ളാഹുവിന്റെ പരമ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം വിശദീകരിച്ചപ്പോ പറഞ്ഞിരുന്നു, ഒരു മനുഷ്യൻ കേവലം ആരാധിക്കുക മാത്രമല്ല അള്ളാഹു, ആ അള്ളാഹു താല കൽപ്പിച്ച എല്ലാ കൽപ്പനകളും സ്വീകരിക്കുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം പൂർത്തീകരിക്കപ്പെടുന്നത്. തന്റെ മേൽ പരമാധികാരി അള്ളാഹു മാത്രമാണ്. താൻ എന്ത് തിന്നണം, എന്ത് തിന്നരുത്, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്നൊക്കെ പറയാനുള്ള പരമാധികാരി അള്ളാഹു മാത്രമാണെന്ന് പ്രഖ്യാപിച്ചവരാണ് സത്യവിശ്വാസികളുടെ സംഘം. അതുകൊണ്ട് തന്നെ അള്ളാഹു താല അവരുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ പറയാണ്. പൂർവ്വവേദത്തിന്റെ ആളുകളായ ആളുകൾ അല്ലെങ്കിൽ അഖിൽ കിതാബുകാർ അവരൊക്കെ ചെയ്തത് അവർക്ക് തോന്നിയ പോലെ ഭക്ഷണ നിയമങ്ങൾ സൃഷ്ടിച്ചു എന്നതാണ്. ചില ഭക്ഷണങ്ങൾ അവർ ബോധപൂർവം അത് തെറ്റായി ഗണിച്ചു, അത് അത്തരം ഭക്ഷണങ്ങൾ കഴിക്കരുതെന്ന് പഠിപ്പിച്ചു. ഉദാഹരണത്തിന് നമ്മളെ നാട്ടിൽ തന്നെ അറിയാലോ, പശു മാംസം കഴിക്കരുത്. അച്ഛന ഇവിടുന്നാണ് അതിന്റെ പ്രമാണം എന്നത് വേറൊരു കാര്യമാണ്. അതേപോലെ തന്നെ ജൂതന്മാർക്ക് ഒട്ടകമാംസം വർജ്യമായിരുന്നു. അറബികൾ തന്നെ ചില പ്രത്യേക തരം മുട്ടകങ്ങളെ ഉപയോഗിക്കുന്നത് വലിയ തെറ്റായി കണ്ടിരുന്നു. അതേപോലെ പല ഭക്ഷണങ്ങളും ചിലതൊക്കെ അവരവരുടെ ഇഷ്ടത്തിൽ. അതേസമയം ഇവിടെ അള്ളാഹു താല വളരെ കൃത്യമായി പഠിപ്പിച്ചത്, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, കുലൂരിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, മിമ്മാ ഫിൽ അർദി, ഭൂമിയിൽ നിന്നുള്ളതൊക്കെയും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, ഹലാല, അനുവദനീയമായത്, മൊത്തത്തിൽ എല്ലാം അള്ളാഹ് അനുവദിച്ചിരിക്കുന്നു. ചിലത് അനുവാദം നിഷേധം വെച്ചിരിക്കുന്നു. ആ അനുവാദം നിഷേധിച്ച എന്താന്ന് ഞാൻ പിന്നീട് കൂടുതൽ അടുത്ത ആഴ്ചകളൊക്കെ പിന്നീട് വരുന്നുണ്ട്. ഇപ്പൊ ശവം തിന്നരുത്, പന്നിമാംസം കഴിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില നിബന്ധനകൾ ഒഴിച്ചാൽ ബാക്കി മൊത്തത്തിൽ അനുവദനീയമാണ്. അള്ളാഹു താല അനുവദനീയമാക്കിയതൊക്കെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. യഥാർത്ഥത്തിൽ പൂർവ്വവേദങ്ങളുടെ ചില ആളുകൾ സൃഷ്ടിച്ചത് മനുഷ്യരെ ഇടുക്കുകയായിരുന്നു, കുടുസുണ്ടാക്കുകയായിരുന്നു. ആ കുടുസിൽ നിന്ന് ജനങ്ങളെ വിമോചിപ്പിക്കുക എന്നതായിരുന്നു പ്രവാചകന്റെയും ഇസ്ലാമിന്റെ ഒക്കെ വരവിന്റെ ഒരു വലിയ ഉദ്ദേശം. അല്ലദീന യത്തബിയൂന റസൂലൻ നബിയൽ ഉമ്മിയല്ലദി യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുങ്കർ വയുഹില്ലു ലഹും ത്വയ്യിബാത്ത്, അദ്ദേഹം ഉത്തമമായത് നിങ്ങൾക്ക് അനുവദിച്ചു, പ്രവാചകൻ, വയുഹരിമു അലൈഹിമുൽ ഹബായിത്ത്, മ്ലേച്ഛമായത് മാത്രം വിരോധിച്ചു, വയലഹു അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലതി കാനത്ത് അലൈഹിം, ജനങ്ങളെ മതിച്ചുകൊണ്ടിരുന്ന ഭാരങ്ങളും ഞെരുക്കങ്ങളൊക്കെ കെട്ടഴിക്കുകയും അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയുമാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതാണ് പ്രവാചകൻ യോഗത്തിന്റെ ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി വിശദീകരിക്കുന്നു. അതാണ് തൗറാത്തിലും ഇഞ്ചീലിലും പരാമർശിക്കപ്പെട്ട പ്രവാചകന്റെ ദൗത്യം എന്നാണ് വിശദീകരിച്ചത്. അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ട് എല്ലാ വസ്തുക്കളും അനുവദിച്ചിരിക്കുന്നു, നിരോധിച്ചതൊഴിച്ച് ബാക്കിയെല്ലാം അനുവദനീയം. മാത്രമല്ല ഭക്ഷണത്തിന്റെ കേവല അനുവദനീയം മാത്രമല്ല, ത്വയ്യിബാത്തായിരിക്കണം എന്നതാണ്. ത്വയ്യിബാത്തിന് വളരെ വിശാലമായ അർത്ഥം കൂടി ഒന്ന്, അത് ശുദ്ധമായിരിക്കണം, ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തതായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം, ഏറ്റവും നല്ലതായിരിക്കണം എന്ന് തന്നെയാണ് അതിന്റെ ഒരർത്ഥം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് തയ്യബാത്തിന് ഇസ്ലാം ചില വിശദീകരണങ്ങളോട് കൂടിയ അർത്ഥം കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതെന്താ ചോദിച്ചാൽ, ഈ ആയത്ത് ഇറങ്ങിയ ഒരു സന്ദർഭം, ആയത്ത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മജ്‌ലിസിൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മജ്‌ലിസിൽ ഈ ആയത്ത് ഒരിക്കലും ആരോ പാരായണം ചെയ്തു. അനിബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാലത്ത് തുലിയത്ത് ഹാദിഹില്ലായ ഇന്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ഈ ആയത്ത് ഓതപ്പെട്ടു. ഈ ആയത്ത് ഈ രണ്ടായത്തോട് ഓതി, യാ യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ എന്നുള്ള ആയത്ത് ഓതിയ വഴിക്ക് തന്നെ فقام سعد بن ابي بكر رضي الله عنه فقال يا رسول الله ادعو الله ان يجعلني مستجاب الدعوه உடனே ابو سعد بن ابي بكر رضي الله عنه مجلسில் இருந்து رسول الله صلى الله عليه وسلم என்னோடு പറഞ്ഞു അല്ലാഹുവേ റസൂലേ താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യ എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തജാബദ്ധാവ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അപ്പൊ കാല അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ സാദ് സാദേ അതിബ് മതാമക്ക തകുൻ മുസ്തജാബദ്ധാവ അതിബ് മതാമക്ക തകുൻ മുസ്തജാബദ്ധാവ നീ നിന്റെ ഭക്ഷണം ശുദ്ധമാക്കുക എന്നാൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. മനസ്സിലാക്കണം, അതിബ് മതാമക്ക നിന്റെ ഭക്ഷണം നീ വിശുദ്ധമാക്കുക, മുസ്തജാബ ദാവ അപ്പോൾ പ്രാർത്ഥനകൾക്ക് നിനക്ക് ഉത്തരം ലഭിക്കും. വല്ലരി എന്താണ് അപ്പൊ അതിന്റെ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, ഈ തയ്യബായ തയ്യബാക്ക എന്നുള്ളതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വിശദീകരിക്കും. വല്ലരി നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാൽ സത്യം. ഇന്ന റജുല ലയഖ്ദിഫുൽ ലുഖ്മത്തൽ ഹറാമ ഫീ ജൗഫിഹി വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്, ശ്രദ്ധിക്കുക. ഇന്ന റജുല ഒരു മനുഷ്യൻ, ലയുഖ്ദിഫുൽ ലുഖ്മത്തൽ ഹറാം, ഹറാമായ ഒരു ഭക്ഷണ കഷണം അയാളുടെ ഫിജൗഫി അയാളുടെ ഉള്ളിലേക്ക് ഇട്ടാൽ, ഹറാമായ നിഷിദ്ധമായ തനിക്ക് അർഹതപ്പെടാത്ത ഒരു ഭക്ഷണ കഷണം തന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇട്ടാൽ, മാ യുതഖബ്ബലു മിൻഹു അർബഈന യൗമ, 40 ദിവസം അയാളുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുകയില്ല, നിസ്കാരവും സ്വീകരിക്കില്ല, ഒന്നും സ്വീകരിക്കില്ല. അയ്യുമാ അബ്ദിൻ നബത്ത ലുഹ്മഹു ലഹ്മുഹു മിനസ് സുഹത്തി വറിബാ ഫന്നാറു ഔലാ, ഒരു തുണ്ട് മാംസക്കഷണം അത് നിഷിദ്ധത്തിലും പലിശയിലും വളർന്ന ഒരു മാംസക്കഷണമാണ് അയാൾക്കുള്ളതെങ്കിൽ, അയാളെ ശരീരത്തിലെ ഭക്ഷണം കഴിച്ചിട്ട് അയാളെ ശരീരത്തിൽ രൂപപ്പെട്ടു വരുന്ന മാംസക്കഷണം അത് പലിശയുടെയും അതേപോലെ തന്നെ നിഷിദ്ധത്തിന്റെയും ഫലമായി ഉണ്ടായി തീർന്ന മാംസക്കഷണമാണെങ്കിൽ വന്നാറു ഔലാബി, അയാൾ നരകത്തിലൊക്കെ അർഹതപ്പെട്ട ആളാണ്, നരകത്തിന്റെ ആളാണ്. അപ്പൊ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന ഭക്ഷണം ശുദ്ധമാകുന്നതിൽ വളരെ പ്രധാനപ്പെട്ടത് ഹലാല, തനിക്ക് അർഹതപ്പെട്ട തനിക്ക് അർഹതപ്പെട്ട ഭക്ഷണം കഴിക്കുക. തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഉണ്ടാക്കിയ ഭക്ഷണമല്ല കഴിക്കണം. താൻ കഴിക്കുന്ന ഓരോ ഭക്ഷണവും തനിക്ക് ഹലാലാണ് എന്ന് കൃത്യമായി ബോധ്യം നമുക്ക് വരണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ താൻ തന്റെ പലിശ വാങ്ങിയ പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ, ആളുകളെ ചതിച്ച പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ, വഞ്ചന നടത്തിയ പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ, കൈക്കൂലി വാങ്ങിയ പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ, അനർഹമായ രൂപത്തിൽ പണം സമ്പാദിച്ച് അപ്പണം കൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഭക്ഷണം ഉള്ളിലേക്ക് ചെന്നവന്റെ പ്രാർത്ഥന അമ്മ സ്വീകരിക്കില്ല എന്നാണ് കൃത്യമായി പഠിക്കുന്നത്. ഇൻഷാ അല്ലാ നാളത്തെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഒരു ഹദീസ്, ഏറ്റവും അവസാന ഒരു ഹദീസ് നാളെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇട്ട് തരാം. ആ ഹദീസ് ഒന്ന് പഠിക്കുകയും ചെയ്യാം. മറ്റന്നാളത്തെ ക്ലാസ്സിൽ ഞാനത് നിങ്ങൾക്ക് വിശദമായിട്ട് ഹദീസ് വിശദീകരിച്ചു തരാം. പഠിക്കേണ്ട ഹദീസാണ് അത് ഞാൻ. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ അർഹതപ്പെട്ട ഭക്ഷണം, കാരണം ഈ ആയത്ത് ഇനിയും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കാത്തത്. നമ്മളെപ്പോഴും അതാണ് ഹലാലായ ഹലാല ത്വയ്യബായ ഭക്ഷണം എന്ന് പറയും. കേവലം ഭക്ഷണത്തിന് മാത്രമല്ല, നമ്മുടെ സമ്പാദ്യത്തിൽ ഉണ്ടാകും. നമ്മുടെ സമ്പാദ്യത്തിൽ തെറ്റായ സമ്പാദ്യം ഉണ്ടായിക്കഴിയുമ്പോൾ, ഹലാലല്ലാത്ത സമ്പാദ്യം നമുക്ക് വരുമ്പോൾ, നമ്മൾ യഥാർത്ഥത്തിൽ വലിയ അബദ്ധത്തിലാണ് ചിന്തിച്ചാടുക എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കില്ല. അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് പഠിപ്പിക്കുന്നത്, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ, അള്ളാഹു അനുവദിച്ച എല്ലാ ഭക്ഷണങ്ങളും, അനുവദിച്ചതും വിശുദ്ധമായതൊക്കെ നിങ്ങൾക്ക് ഭക്ഷിക്കാം, നിങ്ങൾക്ക് ഇഷ്ടാനുസാരം അത് ഇതിൽ നിന്നാക്കാം. പക്ഷെ വല തത്തബിഉ ഖുത്വാതി ശൈത്താൻ, പിശാചിന്റെ പാത നിങ്ങൾ പിന്തുടരുത്. പിശാചി നിങ്ങളെ, പിശാചി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭീകര ജന്തുന്നൊന്നല്ലോ, തെറ്റായ കാഴ്ചപ്പാടുകൾ, തെറ്റായ ദർശനങ്ങൾ, തെറ്റായ വീക്ഷണങ്ങളൊക്കെ, തെറ്റായ വീക്ഷണങ്ങളൊക്കെ ഉള്ള ആളുകൾ, അവര് ആ അവര് കൃത്യമായ എന്ത് ചെയ്യും, ആ ക്ലിയർ ഉണ്ടല്ലോ അല്ലെ, ആ പിശാചി കൃത്യം, ആ പിശാചി നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കും, അതിന്റെ വഴി ആ പാത എല്ലാം നിങ്ങൾ പിന്തുടരുന്നത്. എന്താണോ അള്ളാഹു തആല കൽപ്പിച്ചത് അതാണ് അനുസരിക്കേണ്ടത്, പിശാജ് പറഞ്ഞതല്ല അനുസരിക്കേണ്ടത്, പിശാജ് പറഞ്ഞതല്ല അനുസരിക്കേണ്ടത്, പിശാജിന്റെ വഴിയല്ല. പിശാജ് നിങ്ങളുടെ ബദ്ധ ശത്രുവാണ്, മാത്രല്ല പിശാജ് ബദ്ധ ശത്രുവാണെന്നല്ല പറഞ്ഞത്, ആ പിശാജ് നിങ്ങളെ തെറ്റിലേക്ക്, മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിലേക്കൊക്കെ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിനെ കുറിച്ച് ഉന്നെ കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ അവന്റെ മേൽ ആരോപിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പിശാജ് പറയേണ്ടത്, രണ്ടു മൂന്ന് തലത്തിൽ, പല തലത്തിലുമാണ് പിശാജ് ഇടപെടുന്നത്. ഒരു നിരീശ്വരവാദിയുടെ മുമ്പിൽ എന്നിട്ട് പിശാജ് വേറെ ചിലതായിരിക്കും പറഞ്ഞിരിക്കുക. ഇപ്പൊ ഒരു ഖുർആൻ പഠിക്കുന്ന ഒരാളോട് അല്ലെങ്കിൽ ഒരു ദീനിയായ മനുഷ്യനോട് ചിലപ്പോൾ പിശാജ് വേറെ ചിലതായിരിക്കും പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ പിശാജ് പറഞ്ഞു കൊടുക്ക, ആ നിസ്കരിക്കുന്ന നോമ്പൊക്കെ ചെയ്താൽ മതി, അതൊക്കെ തന്നെ ഉണ്ടായാൽ തന്നെ സ്വർഗം ഒരുപാടല്ലേ, ബാക്കി കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ മനസ്സ് എവിടേക്കാണോ ചാഞ്ഞു കിടക്കുന്നത്, അവിടെ കിടന്നിട്ടായിരിക്കും പിശാജി കിടന്നു ചെയ്യുക. നമ്മളോട് ഇപ്പോ ഒരു സ്ത്രീയോട് വേണമെങ്കിൽ പറയും, അത്ര വലിയ അവർത്തൊന്നും മറച്ചോണമെന്നില്ല, അല്ലെങ്കിൽ ഇത്തിരി കൈക്കൂലിയുടെ സ്വഭാവത്തിന് ജോലിക്കൊക്കെ ശമ്പളമൊക്കെ ഇത്തിരി കുറവല്ല, ഇത്തിരി കൈക്കൂലിയൊക്കെ മേടിക്കാം, ആ അങ്ങനെയൊക്കെ പിശാജി പറയാം. ഇതിലൊന്നും പഠിച്ചോണ്ട് ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് പിശാജി ഒന്ന് കൊടുക്ക. ഇതിലൊക്കെ ഇസ്ലാം ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് പിശാജി ഓതിക്കൊടുക്ക. അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടതും ഭയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആ പിശാജി നമ്മുടെ കഠിന ശത്രുവാണ്. പിശാജ് എന്ന് പറയുന്നത് നമ്മളെ തെറ്റിലേക്ക് ഇങ്ങനെ നയിക്കുന്ന പ്രേരക ശക്തി. ഇന്നഹു ലക്കും അദുവും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ഇന്ന ശൈത്താന ലക്കും അദുവും ഫത്തഖിദൂഹു അദുവ ഇന്നമായദൂ ഹിസ്ബുഹു ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഗീർ. പിശാജ് നിങ്ങളുടെ ബദ്ധ ശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ നിങ്ങൾ സ്വീകരിക്കുക. ആ പിശാജ് നിങ്ങളെ നരകത്തിലേക്കാണ് വിളിച്ചയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തത്തഹിദൂനഹു വദുരിയത്തുഹു ഔലിയാ അമിന്ദൂനി, എന്നെ കൂടാതെ അവനെയും അവന്റെ പരമ്പരകളെയുമാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്. ഒഹും ലക്കും അതുവൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. സല്ലല്ലാഹിമീന, മദല അക്രമികൾ എത്ര പകരമായി സ്വീകരിക്കുന്നത്, എത്ര ചീത്ത, അള്ളാഹ്ക്ക് പകരം സ്വീകരിക്കുന്നത് പിശാചിനെയാണ്. അപ്പോ പിശാജ് നമ്മളെ ചതിക്കും, നമ്മളെ വഞ്ചിക്കുന്നു നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നിന്റെ പരമ്പരയിൽപ്പെട്ടവരെ ഞാൻ അവരെ ചതിക്കുകയോ അവരെ പറ്റിക്കുകയും ചെയ്യുമെന്ന് പിശാജ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്. അപ്പൊ പിശാജിന്റെ ദീനല്ല വേണ്ടത്, പിശാജ് ഓതിത്തരുന്നതല്ല നമ്മൾ കേൾക്കുന്നത്, പകരം അള്ളാഹുവിന്റെ ദീൻ എന്താണ് പഠിപ്പിച്ചത്, അതാണ് നമ്മുടെ ഹലാലി ഹറാമിന്റെ മാനദണ്ഡങ്ങളായി സ്വീകരിക്കേണ്ടത്. ഭക്ഷണത്തിന്റെ കാര്യത്തിലല്ല, ഏത് വിഷയത്തിന്റെ കാര്യത്തിൽ അള്ളാഹു താല എന്ത് പറഞ്ഞോ അതാണ് ഹലാൽ, അള്ളാഹു താല എന്ത് വിരോധിച്ചോ അത് ഹറാം. ശരിതെറ്റിന്റെ മാനദണ്ഡം അത് നിർണയിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. അവിടെ പിശാജ് ഓതിത്തരുന്ന തെറ്റായ വഴികളല്ല ഒരു വിഷയത്തിലും പാടില്ല, ഒരു വിഷയത്തിലും പാടില്ല. ഒരു വിഷയത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ നിയമവിധിയിലൊക്കെ മാറ്റുമ്പോൾ അവിടെ അള്ളാഹുവിനെ ധിക്കരിച്ചു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കും. അപ്പോ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളെ മനസ്സിൽ തെറ്റായ വിചാരങ്ങൾ, വികാരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് പിശാജ്. അത്തരം പൈശാചിക ചിന്തകൾക്കൊന്നും അടിമപ്പെടാതെ ഞാൻ അള്ളാഹുവിന്റെ വ്യവസ്ഥക്ക് വിധേയമായി ജീവിക്കേണ്ടവനാണ് ബോധത്തോടു കൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. ഇത് മൊത്തത്തിൽ അഹ്ലുൽ കിതാബിനോട് പറയാൻ കാരണം, നിങ്ങൾക്ക് പിശാചികൾ ഓതിത്തരുന്നതല്ല നിങ്ങൾ മാനദണ്ഡമായി സ്വീകരിക്കേണ്ടത്, പകരം അള്ളാഹു താല എന്താണോ അനുവദിച്ചത് അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അനുവദനീയമായി സ്വീകരിക്കേണ്ടത്. അത് എന്ത് വിരോധിച്ചോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കുകയും ചെയ്യണം. പിശാജ് നിങ്ങളെ പലതും പറഞ്ഞ് നിങ്ങളെ മോഹിപ്പിക്കുകയും തെറ്റായ ധാരണയിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തേക്കാം എന്നാണ്. അടുത്ത ആയത്ത് നോക്കൂ, വഇദാ ഖീല ലഹും ഉത്തബിഊ മാ അൻസലല്ലാഹു ഖാലൂ ബൽ നത്തബിഊ മാ അൽഫൈനാ അലൈഹി ആബാഅനാ അവലൗ കാനാബാഹും ലാ യഖിലൂന ശൈഅം വലാ യഖ്തദൂൻ വഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ ഇത്തബിഊ നിങ്ങൾ പിൻപറ്റുക മാ അൻസലല്ലാഹ് അല്ലാഹു ഇറക്കിയതിനെ പിൻപറ്റുക എന്നവരോട് പറയപ്പെട്ടാൽ ഖാലു അവര് പറയുമ്പോൾ നത്തബിഊ എന്നാൽ ഞങ്ങൾ പിൻപറ്റിയിരിക്കുന്നു മാ അൽഫൈന ഞങ്ങൾ കണ്ടതിനെ ഞങ്ങൾ പിൻപറ്റിയിരിക്കുന്നു അലൈഹി ആബാഅന ഞങ്ങളുടെ പിതാക്കളെ ഏതൊന്നിന്മേലാണോ ഞങ്ങൾ കണ്ടത് അതിനെ ഞങ്ങൾ പിൻപറ്റിയിരിക്കുന്നു അവലവും ആയിരുന്നാലും കാന അവർ ആയിരുന്നാലും ആബാഹും അവരുടെ പിതാക്കൾ ആയിരുന്നാലും ഒന്നും ചിന്തിക്കാത്തവരായിരുന്നാലും വല എത്തതോൻ നേർമാർഗം പ്രാപിക്കുന്നുമില്ല ഒക്കെ ആയിരുന്നാലും ഇവരിങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ നമ്മൾ നോക്കൂ ീലലഹും അവരോട് പറയപ്പെട്ടാൽ ഇത്തബിഊ നിങ്ങൾ പിൻപറ്റുക മാ അൻസലല്ലാഹു അല്ലാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിന്തുടരുവീൻ എന്ന് അവരോട് ആഹ്വാനം ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞാൽ അപ്പൊ അവരെന്താ പറയുന്നത് ആരു അവർ പറയും അവർ ഘോഷിക്കുന്നു എന്ത് ബൽ നത്തബിഊ ഞങ്ങൾ പിൻപറ്റും മാ അൽഫൈന അലൈഹി ആബാഅന ഞങ്ങളുടെ പൂർവപിതാക്കൾ ഏതൊന്നിലാണോ കണ്ടത് അതിനെ ഞങ്ങൾ പിൻപറ്റു അതേസമയം അവരോ അവലോ കാന ആയിരുന്നാലും ആബാഹും അവരുടെ പിതാക്കൾ ലായൂന ഒന്നും ചിന്തിക്കുന്നില്ല വലായഹ്തദൂൻ ഒന്നും സന്മാർഗം പ്രാപിക്കുന്നില്ല അങ്ങനെയുള്ളവരായിരുന്നാലും ഇവരിതാണ് പറയുന്നത് ആ സന്മാർഗം പ്രാപിക്കാത്തവരാണെങ്കിലും ഒന്നും ചിന്തിക്കാത്തവരാണെങ്കിലും ഇക്കൂട്ടർ അവരെ പിന്തുടരുകയാണോ എന്നാണ് വിശുദ്ധ ആ ചോദിക്കുന്നത് അവലോക്കാന ആബാഹുലൂന ചെയ്യും പോലെ ഒന്നും അവർ ചിന്തിക്കുന്നില്ല ഒന്നും അവർ സന്മാർഗം പ്രാപിച്ചിട്ടില്ലെങ്കിൽ അവരെയാണോ ഇവർ പിൻപറ്റുന്നത് എന്നാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി നമ്മൾ പോകുമ്പോൾ എല്ലാ കാലത്തും പ്രവാചകന്മാർക്കും എല്ലാവർക്കും പ്രബോധകന്മാർക്കും ഒക്കെ നേരിടേണ്ടി വന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രബോധിത സമൂഹത്തിൽ നിന്ന് വന്നൊരു പ്രശ്നം ഞങ്ങൾ ഞങ്ങളുടെ പൂർവികരുടെ കാഴ്ചപ്പാടുകളെയാണ് പിൻപറ്റുന്നത് എന്നാണ് അന്നും ഇന്നും എന്നും ഞങ്ങളുടെ പൂർവികന്മാർ സാക്ഷാൽ ഫിറാ പോലും മൂസാ നബിയോട് ചോദിച്ചല്ലോ കാലഫമ ബാലുൽ ഖുറൂനി ലൂല ഞങ്ങളുടെ പൂർവികരുടെ അവസ്ഥ എന്തായിരിക്കും മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിഗ്രഹാരാധന നടത്തുമ്പോൾ ആ ജനതയോട് ചോദിക്കും ഞങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്യണേ ഞങ്ങൾ കണ്ടു അതിലപ്പുറമില്ല അറബികൾ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി സ്വലാം തിരുമേനിയോട് പറഞ്ഞു ഞങ്ങളെ കാക്ക കാരണവന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു അത് ഞങ്ങൾ പിന്തുടരും എല്ലാ ജനങ്ങളും സത്യപ്രബോധനത്തിന്റെ മുമ്പിൽ തടസ്സമായി അവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ കാരണം നിങ്ങൾ ഈ പറയുന്നത് പുതിയതാണ് ഞങ്ങളുടെ പൂർവികർ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് ഞങ്ങൾ മാറില്ല അള്ളാഹു ഇറക്കിയ ഈ സത്യസന്ദേശത്തെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആ അതിന് മാറ്റിവെച്ചിട്ട് ഞങ്ങളുടെ പൂർവികർ എന്താണോ ചെയ്തിരുന്നത് അതാണ് ഞങ്ങൾ സ്വീകരിക്കുക പക്ഷേ ഈ പൂർവികരിൽ ചിലർ സന്മാർഗം പ്രാപിച്ചിട്ടുണ്ടാവില്ല അവർ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടാവില്ല പൂർവിക ഘടനയിലേക്ക് പല അബദ്ധങ്ങളും കാലക്രമത്തിൽ കടന്നു കൂടിയിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ പൂർവികർ ചെയ്യുകയാണ് എന്ന ഒരൊറ്റാർത്ഥത്തിൽ മാത്രം സ്വീകരിക്കുക യഥാർത്ഥത്തിൽ വേണ്ടത് സത്യത്തിന്റെയും അസത്യത്തിന്റെയും മാനദണ്ഡമായിട്ട് സ്വീകരിക്കേണ്ടത് അള്ളാഹു തആല എന്ത് അവതരിപ്പിച്ചോ അതായിരിക്കണം എന്നാണ് വിശുദ്ധ അവിടെ പറയുന്നത് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ തന്നെ മുസ്ലിം സമൂഹത്തിൽ ഈ പ്രശ്നം പല കാര്യങ്ങളും നമ്മൾ ഖുർആന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തോട് പറയുമ്പോൾ ഇതൊക്കെ ഞങ്ങളെ കാക്ക കാരണവന്മാരൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നതാണ് ഇപ്പൊ നമ്മളെ ചന്ദനക്കുടം നേർച്ച ഈ ആന പരിപാടികളൊക്കെ മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇത് മുസ്ലിം സമൂഹത്തിലേക്ക് കയറിക്കൂടി നന്നാ ഒരു ഘട്ടത്തിൽ കടന്നുകൂടിയതാ ഒരു ഘട്ടത്തിൽ ആ അതൊന്നും ഇസ്ലാമുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെ പൂർവികർ ചെയ്തിരുന്നതാണെന്നാണ് പറഞ്ഞത് ഇപ്പൊ എന്തായി പറഞ്ഞാല് മതപണ്ഡിതന്മാർ ആ ഗ്രൂപ്പ് ആ വിഭാഗത്തിൽപ്പെട്ട മതപണ്ഡിതന്മാർ പോലും അവർക്ക് പോലും അത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണ് മാറ്റാൻ കഴിയും അവര് പോലും അംഗീകരിക്കില്ല പക്ഷെ എങ്ങനെയോ പൂർവികരുടെ ഇടയിൽ കടന്നു അപ്പൊ ഒരു സംഗതി ശരിയാണോ തെറ്റാണോ എന്താണ് പിന്തുടരേണ്ടത് എന്നതിന്റെ മാനദണ്ഡം പൂർവികന്മാരെന്ത് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാകരുത് പകരം എന്താണോ ആ വിഷയത്തിൽ അള്ളാഹു തആല നമ്മളോട് കൽപ്പിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിലേക്ക് വരേണ്ടതുണ്ട് എന്നാണ് ഇവിടെ ഖുർആൻ വളരെ നമ്മളോട് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. തെറ്റായാലും ശരിയായാലും അല്ലെങ്കിൽ എന്ത് അബദ്ധമായാലും ശരി, എന്റെ നേതാവ് അല്ലെങ്കിൽ എന്റെ ആ പൂർവികര് എന്റെ മഹാന്മാര് അവര് പറഞ്ഞതാണ് ശരി എന്ന ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ അപകടം. അത് ചിലത് ദേശവുമായി കണക്റ്റേറ്റിട്ട് ദേശം ദേശീയതയൊക്കെ അങ്ങനെ തന്നെയാണ് രൂപപ്പെടുത്തുന്നത്. എന്താണ് അത് എന്ന് ആലോചിക്കുന്നില്ല. അപ്പോ നമ്മളെ ചില ഇടയിലുള്ള ചില അന്ധവിശ്വാസങ്ങൾക്കൊക്കെ പിൻബലം നൽകുന്നത് പൂർവികർ അങ്ങനെ ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പൂർവികർക്കിടയിൽ പൂർവികന്മാർക്കിടയിൽ പിന്നെ ഈ തിന്മകളോ തെറ്റായ വഴികളോ വന്നു കൂടിയിട്ടുണ്ടോ എന്നത് ഒരാൾക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. അപ്പൊ അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വൈദാ ഖീലലഹും അവരോട് പറയപ്പെട്ടാൽ ഇത്തബിയൂമാ അൻസലല്ലാഹ് അല്ലാഹു ഇറക്കിയതിനെ പിന്തുടരുക എന്നവരോട് പറയപ്പെട്ടാൽ കാലു അവർ പറയും ബൽനത്തബിയൂമാ അൽഫൈനാലൈഹി ആബാന ഞങ്ങളെ പൂർവികന്മാരെ അള്ളാഹു ഇറക്കിയതിനെ പിന്തുടരണമെന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും ഞങ്ങളുടെ പൂർവികരെന്തിലായിരുന്നു അതിനെയാണ് എന്ത് പിന്തുടരുന്നത്. ഞാനിത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഏത് വിഷയത്തിലും പൂർവികരെന്ത് ചെയ്തു മറ്റവരെന്ത് ചെയ്തു എന്നുള്ള മാനദണ്ഡം എല്ലാം തിരുമേനി ഇസ്ലാമിന്റെ വിഷയത്തിൽ നമ്മൾ അങ്ങനെ തന്നെ കാണും. തറത്തു ഫീക്കും അമ്രയെല്ലാം തൊഴിലുമാ തമസ്സക്കും കിതാബുല്ലാഹു സുന്നത്തുൽ റസൂൽ രണ്ട് കാര്യം നമ്മളിൽ വിട്ടേച്ചു പോയിട്ടുണ്ട്. അത് മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴിപെടുക്കില്ല. അത് അള്ളാഹുന്റെ കിതാബും സുന്നത്തുമാണ്. നിങ്ങൾക്കിടയിൽ ഒരു വിഷയത്തിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടായാൽ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുക. ഒരു നൂറ്റാണ്ട് മുമ്പുള്ള മുസ്ലിങ്ങൾ എന്ത് ചെയ്തു, പത്ത് കൊല്ലം മുമ്പുള്ള മുസ്ലിങ്ങൾ എന്ത് ചെയ്തു എന്നതല്ല മാനദണ്ഡമാക്കുക. മാനദണ്ഡമാക്കേണ്ടത് ഖുർആൻ അതിനെ കുറിച്ച് എന്ത് പറയും, ഹദീസിൽ എന്ത് പറയുന്നു. ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായിർ റാശിദീൻ അൽ മഹ്ദിയിൻ അല്ലു അലൈഹാ ബിന്നവാജിദി ഇയാക്കും വൽ മുഹദസാത്തിൽ ഉമൂർ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തെ അല്ലെങ്കിൽ ആ മാർഗത്തെ പിൻപറ്റിയ ഖുലഫാ റാഷിദുകളുടെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റുക. അണപ്പല്ല് കൊണ്ട് അതിനെ മുറുകെ പിടിക്കുക. പുത്തനായ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. പലപ്പോഴും മുസ്ലിം സമൂഹത്തിലേക്ക് അത് കയറിക്കൂടിയിട്ടുണ്ടാവും. പിന്നെ അത് പാരമ്പര്യമായിട്ടും മാനദണ്ഡമായിട്ടും കൊണ്ടിടുന്നത് എത്ര അബദ്ധമായിരിക്കും. പല തിന്മകളും നമ്മുടെ ഇടയിലേക്ക് പല ഘട്ടങ്ങളിൽ 14 നൂറ്റാണ്ടിനടക്ക് പലതും കയറിക്കൂടാം. പ്രത്യേകിച്ച് ഇതര സമൂഹങ്ങളിൽ നിന്ന് കടമെടുത്ത പലതും തെറ്റായ ആചാരങ്ങളും നമ്മൾ സ്വീകരിച്ചേക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ഇടയിലെ വിവാഹത്തിന്റെ മാനദണ്ഡം നിക്കാഹാണ്. പക്ഷെ ഹൈന്ദവ സമൂഹത്തിനിടയിൽ താലികെട്ടാണ്. പക്ഷെ ആ താലികെട്ടി നമ്മൾ സ്വീകരിച്ചു. പലപ്പോഴും ഇതര സമൂഹങ്ങളുമായി ജീവിക്കുമ്പോൾ അവർക്കിടയിലുള്ള സംസ്കാരങ്ങളെ പല ഘട്ടങ്ങളിൽ ദുർബല ഘട്ടങ്ങളിലൊക്കെ മുസ്ലിം സമൂഹം ഉൾക്കൊണ്ടിരിക്കും. അതൊക്കെ പിന്നെ പാരമ്പര്യമായും പ്രമാണമായും സ്വീകരിച്ചാൽ എന്താ അബദ്ധമായിരിക്കും. അപ്പൊ ആ വിഷയത്തിൽ എന്താണ് ഖുർആൻ പറയുന്നത്, ആ വിഷയത്തിൽ എന്താണ് ഖുർആൻ പറയുന്നത്, ആ വിഷയത്തിൽ ഹദീസ് എന്താണ് പറയുന്നത് എന്നതായിരിക്കണം നമ്മൾ മാനദണ്ഡമാക്കേണ്ടത്. എന്നതാണ് മാനദണ്ഡമാക്കേണ്ടത്. അല്ലാതെ ഇന്ന നേതാവ് എന്ത് പറഞ്ഞു, ഇന്ന ആളെന്ത് പറഞ്ഞു എന്നുള്ള എന്താണ് ഖുർആനിലുള്ള എന്താണ് ഹദീസുകൾ വളരെ കൃത്യമായി ആർക്കും മനസ്സിലാകാവുന്ന വിധത്തിൽ വളരെ കൃത്യമായ വിഷയമുണ്ട്. അങ്ങനെ ഖുർആനും ഹദീസൊക്കെ കൃത്യമായി പറഞ്ഞ വിഷയത്തിൽ പോലും പൂർവികരെ പിന്തുടർന്ന് പോകുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം അബദ്ധകരമായ കാര്യമാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, അവർ ചിലപ്പോ സന്മാർഗത്തിലായിക്കൊള്ളണമെന്നില്ല, അവരുടെ ആ കാഴ്ചപ്പാട് സത്യത്തിലായിക്കൊള്ളണമെന്നില്ല, അവർ ചിന്തിച്ചു കൊള്ളണമെന്നില്ല. എന്നാലും ഇവരെയാണോ പിൻപറ്റേണ്ടത്, പിൻപറ്റേണ്ടത് അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥത്തെ അല്ലേ, അള്ളാഹുവിന്റെ സന്ദേശത്തെ അല്ലേ, പ്രവാചകന്മാരെ അല്ലേ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഈ വിശുദ്ധി നമ്മൾ വളരെ ഗൗരവത്തിലെടുത്ത് മനസ്സിലാക്കുക. ഏത് കാര്യത്തിലും അങ്ങനെ അവരെന്ത് ചെയ്തു ഇവരെന്ത് ചെയ്തു എന്നുള്ളതല്ല, അങ്ങനെ ഒരുപാട് അത്യാചാരങ്ങളും തെറ്റായ രീതികളൊക്കെ നമ്മുടെ ഇടയിൽ കടന്നു. അതൊക്കെ നമ്മൾ മാറ്റേണ്ടത്. പകരം ഖുർആൻ എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത്, അതിനാണ് നമ്മൾ ഹദീസ് പഠിക്കുന്നത്. അങ്ങനെ അത് പഠിച്ചു വരുമ്പോൾ നമുക്ക് ഇതൊക്കെ മനസ്സിലാവും എന്താണ് ഇസ്ലാം, എന്താണ് അതിന്റെ കാര്യങ്ങൾ. അതാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹം, ജീവനുള്ള ഒരു സമൂഹം, ശരിയായ വിശ്വാസമുള്ള ഒരു സമൂഹം സ്വീകരിക്കേണ്ട മാനദണ്ഡം. ഇൻഷാല്ലാ ബാക്കി ആയത്തുകൾ നാളത്തെ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിലെടുക്കാം. ഞാൻ നാളെ പറഞ്ഞ പോലെ തിങ്കളാഴ്ച കൂടി ഞാൻ ക്ലാസ് എടുക്കും. അതിനുശേഷം ശനി തിങ്കൾ ഞാനും ചൊവ്വ ബുധൻ ബഷീർ മുഹിയുദ്ദീൻ സാഹിബും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നാസർ ചെറുകര അദ്ദേഹവുമായിരിക്കും ക്ലാസ് എടുക്കുക. ഇൻഷാല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിൽ അവസാനത്തെ ഒരു 5 മിനിറ്റ് ഒരു ഹദീസ് എല്ലാ ആഴ്ചയിലും ഞാൻ അവതരിപ്പിക്കും. ആ ഹദീസ് നേരത്തെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇട്ടുതരും. അതൊക്കെ ഒന്ന് വായിച്ചു മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി ആ വിഷയത്തിൽ ബന്ധപ്പെട്ട ഹദീസ് പഠിക്കാം. അപ്പൊ അടുത്ത ഒരാഴ്ചയിൽ ഒരു ഹദീസ് നമുക്ക് പഠിക്കാൻ കഴിയും. ഒരാഴ്ചയിൽ ഒരു ഹദീസ് അത് വെറുതെ കേൾക്കാനല്ല, പഠിക്കാനാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാ രണ്ടര കൊല്ലം കഴിയുമ്പോഴേക്കും കുറെ ഹദീസുകൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഖുർആനിൽ ഇല്ലാത്ത കുറേ പുതിയ കുറെ അറിവുകൾ ഹദീസിൽ നിന്നാണ് നമുക്കറിയാം. ഹദീസ് തന്നാലും നബിക്ക് വഹ്യ കിട്ടിയത് തന്നെയാണ് ഈ ഹദീസും. നബിക്ക് ലഭിച്ചല്ല, നബി സ്വന്തം ഉണ്ടാക്കിയതല്ല, അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങൾ തന്നെയാണ് ഹദീസും. അതും അതിൻ്റെതായ പ്രാധാന്യത്തിലും നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ഇൻഷാല്ലാ എല്ലാവരും പ്രാർത്ഥിക്കുക, ഈ പറഞ്ഞ മൂല്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിക്കുക, ഒരിക്കലും പൈശാചികത കടിമപ്പെടാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ ദീനിന്റെ മാനദണ്ഡമായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. മറിച്ച് പുരോഹിതന്മാർക്കോ പാതിരിമാർക്കോ അടിമപ്പെടുകയല്ല വേണ്ടത്, പൂർവികരുടെ സിദ്ധാന്തങ്ങൾക്ക് വഴിപ്പെടുകയല്ല ചെയ്യേണ്ടത്. ഈ വസ്തുതകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഈ ക്ലാസിന്റെ കാര്യങ്ങൾ ഞങ്ങൾ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുന്നു. അത് വേറെന്തോ താല്പര്യത്തിനല്ല, പരമാവധി ആളുകളിലേക്ക് ഖുർആൻ എത്തണം, ഖുർആന്റെ സന്ദേശം എത്തണം. വലിയൊരു സംരംഭമാണ് നമ്മൾ തുടങ്ങിയത്. ആ സംരംഭത്തെ നിങ്ങളൊക്കെ യൂട്യൂബിലുള്ളതൊക്കെ പലർക്കും ഷെയർ ഇട്ടും അവരെ കൊണ്ടൊക്കെ കേൾപ്പിക്കണം, അവരോടൊക്കെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പറയുകയും ചെയ്യണം. നമ്മൾ കേൾവിക്കാരൻ മാത്രമല്ല, അതിന്റെ ഒരു പ്രബോധകനും കൂടിയായി മാറാൻ ഇൻഷാല്ലാ എല്ലാവരും ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾ അറിയിച്ചാൽ മതി. ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ഇതിൽ അറിവുള്ളവരും അറിവില്ലാത്തവരൊക്കെ ഉണ്ട്, അതുണ്ടാവാം. ചിലപ്പോൾ ഇസ്ലാം ഖുർആൻ ആദ്യം കേൾക്കുന്ന ആളുകൾ ഈ സദസ്സിലുണ്ട്. ചിലര് ഖുർആൻ തീരെ മനസ്സിലാക്കിയവരും ചിലർ നല്ല പഠിച്ചവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു മധ്യമ നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് പേഴ്സണലായിട്ടൊക്കെ ചോദ്യങ്ങൾ എപ്പോൾ വാട്സപ്പിൽ ചോദിച്ചാലും സമയത്തിനനുസരിച്ച് ഉത്തരങ്ങൾ അറിയുന്നതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അത് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവെ, നരകശിക്ഷയിൽ നിന്ന്, കബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീഷ്ണതയിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകണേ. പടച്ചവനെ, സർവശക്തനായ നാഥ, അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവെ, സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുമാറാകണേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. പടച്ചവനെ, സർവശക്തനായ നാഥ, ഞങ്ങൾക്ക് അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കുമാറാകണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയവർക്ക് തന്നെ നേരത്തെ ആരോ മെസ്സേജ് തന്നെ കാണിച്ചിരുന്നു, ആരോ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടുവെന്ന്. അള്ളാഹുവെ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവനെ മുസ്ലിമായി മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകണേ. ഖുർആൻ പഠിച്ചുകൊണ്ടും ദിക്ര ചൊല്ലിക്കൊണ്ടും ദിക്ര വഴങ്ങുന്ന നാവോടുകൂടിയും ഇഹലോകവാസം വേണ്ടിയാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഇനി നൽകി അനുഗ്രഹിക്കുമാറാകണേ. മരിക്കുന്നത് വരെ ഇസ്ലാമികമായി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകണേ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഇണകളെ, മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. അവരെ ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകണേ. പടച്ചവനെ, ഞങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു തരുമാറാകണേ. അള്ളാഹുമ്മ ജഅൽ ഖുർആന ലികുലൂബിനാ ളിയാഅ വലി അബ്സാരിനാ ജലാഅ വലി അസ്ഖാമിനാ ദവാഅ വലി ദുനൂബിനാ മുമഖ്ഖിസാ വഅനിൽ നാരി മുഖല്ലിസാ. അള്ളാഹുമ്മ നജ്നാ മിൻ അദാബിൽ ഖബ്രി വ അദാബിൻ നാർ. അള്ളാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. اللهم انا نسالك الهدى والتقى والعفاف والغنى. اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. صلى الله على سيدنا محمد وعلى ال سيدنا محمد. سبحان ربي العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഇടക്ക് ഉസ്താദ്മാർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം, ഇങ്ങൾക്ക് വേണ്ടി നമ്മളും ദുആ ചെയ്യലുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. അതേപോലെ നമ്മളിങ്ങനെ അകലങ്ങളിൽ ഇരുന്ന് കാണുകയാണ് ചെയ്യുന്നത്. പരസ്പരം ഇടക്ക് ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചാൽ അത് പരലോകത്തൊരു ഉപകാരമായിരിക്കും. ദീനിന്റെ കാര്യത്തിലുള്ള ഒരു സുഹൃത്തുക്കളായിട്ട് മാറാൻ നമുക്കെല്ലാവർക്കും പരസ്പരം സാധിക്കണം. അവർക്ക് നാളെ മഹ്ശറയിൽ അള്ളാഹു തആല തണലൊരുക്കിയിട്ടുണ്ട് എന്നാണ് ഹദീസിൽ റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത്. ചില പ്രദേശങ്ങളിലൊക്കെ വരുമ്പോൾ കാണാനും ഒക്കെ കഴിയണം. ഒന്നിച്ചിരിക്കാനൊരു തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.